Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
ഞാൻ പറയുന്നു, ഞാനിത് രൂപത്തെ അറിയുന്നു, സ്പർശത്തെ അറിയുന്നു, ഗന്ധത്തെ അറിയുന്നു, രസത്തെ അറിയുന്നു. അവിടെ എൻ്റെ ഉള്ളിൽ പ്രത്യക്ഷമാകുന്ന രൂപരസഗന്ധം അതാണ് മനസ്സ്. രൂപരസഗന്ധങ്ങളെല്ലാം ഉള്ളിലാണല്ലോ അനുഭവപ്പെടുന്നത്, പുറമേ അല്ല. അനുഭവങ്ങളെല്ലാം നിൽക്കുന്ന നമ്മളെവിടെ പറയും, ഉള്ളിൽ, മനസ്സിലെന്ന് പറയും. അപ്പൊ അവിടുത്തെ അനുഭവങ്ങൾ രൂപാത്മകമായ, രസാത്മകമായ, ഗന്ധാത്മകമായ അനുഭവങ്ങൾ, ആ അനുഭവം തന്നെയാണ് സ്മരണയായും സങ്കല്പമായും വികല്പമായും അനുഭവമായും എല്ലാം നിൽക്കുന്നത്. അത് തന്നെ വിസ്മരണമായും വരും, സ്മരണമായും വിസ്മരണമായും എല്ലാം വരും. അത് തന്നെ യഥാർത്ഥമായും ഭ്രാന്തമായും എല്ലാം വരും. ഈ രൂപരസഗന്ധങ്ങൾ ഉള്ളിൽ വരുന്നു, അതാണ് മനസ്സ്. ഞാൻ രൂപത്തെ അറിയുന്നു എന്ന് പറയുന്നു. എന്റെ ഉള്ളിൽ രൂപാനുഭവം ഉണ്ടല്ലോ. അപ്പോൾ ഉള്ളിലുള്ള അനുഭവത്തിൽ അധികമായിരിക്കുന്ന എന്താണ്? രൂപം. ഉള്ളിലുള്ള അനുഭവത്തിൽ അധികമായിരിക്കുന്ന എന്താണ്? രസം, ഗന്ധം. അത് പുറമേ നിൽക്കുമ്പോൾ നമ്മൾ പറയും അതിന് വിഷയം എന്ന് പറയും. ഉള്ളിലാകുമ്പോൾ അതിന് നമ്മൾ പറയും അത് മനസ്സ് എന്ന് പറയും. ഉള്ളിൽ ഈ രൂപം, രസം, പുറമേ നമുക്കറിയാം രൂപ, രസഗന്ധങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾ പറയും ഈ പുസ്തകം, ഇതിന് രൂപമുണ്ട്, ഇതിന് ഗന്ധമുണ്ട്. നമ്മൾ പുസ്തകത്തിൽ നമ്മൾ പറയുന്നു. ഉള്ളിലെവിടെയാണ് ഈ രൂപം? കാരണം അനുഭവം പുറമേ അല്ല, ഉള്ളിലാണ്. ഉള്ളിലാണെന്ന് പറഞ്ഞാൽ എന്താ ഉള്ളിലാണെന്ന് പറയാൻ കാരണം? കാരണം അനുഭവം എന്നോട് ചേർന്നായിരിക്കും. ഞാൻ പറയുന്നു, ഞാൻ അറിയുന്നു, ഞാനീ പുസ്തകമാണോ? അല്ല. അപ്പോൾ പുസ്തകത്തിലുള്ള രൂപത്തെ ഞാനാണ് അറിയുന്നത്. അപ്പോൾ അറിവിടെ, രൂപമിവിടെ, എന്നിലല്ലേ? എന്നിലായതുകൊണ്ടാണ് പറയുന്നത് അത് ഉള്ളിലാണ്. ഉള്ളിലെന്നെന്ത് പറയാൻ കാരണം? അറിയുന്നത് ഈ ശരീരമല്ല. ഞാൻ ഈ ശരീരം രൂപത്തെ അറിയുന്നു എന്ന് നമ്മൾ പറയാറില്ല. മറിച്ച് ശരീരത്തെ വിട്ടിട്ടാ പറയുന്നു ഞാൻ അറിയുന്നു. ഞാനെന്ന് പറയുന്നത് ആന്തരികമായൊരു അനുഭവമാണ്. അപ്പോൾ ഞാൻ രൂപത്തെ അറിയുന്നു, രസത്തെ അറിയുന്നു എന്നെല്ലാം പറയുമ്പോൾ അവിടെ രൂപരസങ്ങളെല്ലാം ഉള്ളിൽ വരുന്നു. വേറെ തരത്തിൽ പറഞ്ഞാൽ അത് എന്നോട് ചേർന്നു വരുന്നു, ഞാനെന്ന് പറയുന്ന അനുഭവത്തോട് ചേർന്നു വരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇതെല്ലാം കൊണ്ട് നിറയുകയാണ്, രൂപരസാദികൾ കൊണ്ട് നിറയുന്നു. ബാഹ്യമായ വിഷയങ്ങളെ കൊണ്ട് ഉള്ളു നിറയുന്നു. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ രൂപരസാദികൾ, ഇതിനെയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. അതെവിടെ നിൽക്കുന്നു ഉള്ളിൽ? അതിന് ആധാരം എന്താണ്? ഇതെവിടെ നിൽക്കും? പുറമേ ഇതിനകത്ത് ആധാരം നമുക്ക് പറയാം. ഈ നിറം, ഇതിന്റെ ആധാരം എന്താണ്? ഈ പുസ്തകമാണ്, സ്പഷ്ടമാണ്. പക്ഷെ ഈ നിറവും ഈ പുസ്തകവും എല്ലാം എന്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാനറിയണത് എന്റെ ഉള്ളിൽ ഇത് പ്രകാശിക്കുന്നു എന്ന് പറയാം. ഇതിന് ആധാരമായിരിക്കുന്നത് ഇത് രൂപമാണ്, രസമാണ്, ഗന്ധമാണ്, പുസ്തകമാണ് എന്നുള്ള ഈ രൂപ എന്ന അനുഭവത്തിലെ ഈ രൂപരസഗന്ധങ്ങൾക്ക് ആധാരമായിരിക്കുന്നതാണ് അറിവ്. അവിടുത്തെ ഈ രൂപരസഗന്ധങ്ങളാണ് മനസ്സ്. അറിവ് മാറുന്നുണ്ടോ? ഇല്ല. അറിവെപ്പോഴും ഞാനെന്ന് ഇവിടെ തന്നെ ഇരിക്കും. രൂപരസഗന്ധങ്ങൾ അങ്ങനെയല്ല. ഭൂമിയിലും ആകാശത്തിലും നക്ഷത്രങ്ങളിലും പുറമെയെല്ലാം അത് വ്യാപിച്ചിരിക്കുന്നു. ഇതെല്ലാം ഉള്ളിൽ, എന്നിൽ ആശ്രയിച്ചിരിക്കുന്നു, അറിവിൽ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെയാണ് അറിവിനെയും മനസ്സിനെയും വേർതിരിക്കേണ്ടത്. അതങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ്, ഉള്ളെന്നോ പുറമേയെന്നോ ഉള്ള ഭേദമില്ലാതെ ഈ സർവവും മനസ്സായി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് പറയും മനോമയം ഇതം സർവം. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളു പുറമെന്ന് വേർതിരിക്കുന്നത്. കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാകും എന്താണ്, ഇത് മനോമയം തന്നെ സർവവും മനസ്സാണ്. അതിൽ ഉള്ളു പുറമേ എന്നുള്ള ഭേദമില്ല. അപ്പൊ ഈ മനസ്സെവിടെ നിൽക്കുന്നു, എന്നിൽ നിൽക്കുന്നു, അറിവിൽ നിൽക്കുന്നു, ബോധത്തിൽ നിൽക്കുന്നു. അതാണ് ഈ ചോദ്യത്തിന് അടിസ്ഥാനമായിരിക്കുന്നത്. മനസ്സ് എന്തിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു, ഈ അറിവിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു. അതാണ് ഇവിടെ സമാധാനം പറയാൻ പോകുന്നത്. ചോദ്യത്തെ വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ആദ്യം സമാധാനത്തെ വ്യക്തമാക്കിയെന്നേയുള്ളൂ. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും, ഉള്ളിൽ നിന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ചുരുക്കത്തിൽ മനസ്സിത്രയുള്ളൂ. മനസ്സിനെ നമ്മൾ എന്തെല്ലാം ഉപയോഗിച്ച് പഠിച്ചാലും ശരി, മനസ്സിനെ കുറിച്ച് ഇത്രയേ പറയാൻ പറ്റൂ. ഇതിനെ മനസ്സെന്ന് എന്തുകൊണ്ട് പറയുന്നു, വേർതിരിക്കുന്ന എന്തുകൊണ്ടല്ല, ചിത് ജഡം എന്ന് വേർതിരിക്കുന്ന എന്തിന്? കാരണം ഒന്ന് പറഞ്ഞു എന്താണ്, ഇതെല്ലാം ഉള്ളിലാണ്. ഒന്നിപ്പോ ഞാൻ പറഞ്ഞു അല്പം മുമ്പ് എന്താണോ, ഇത് ചിത്തിന്റെ പ്രതിബിംബമാണ്, അല്ലെങ്കിൽ മനസ്സിൽ ചിത്ത് വ്യാപിച്ചിരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ എന്താണ്, ചിത്തിൽ മനസ്സ് പ്രകടമാകുന്നു, അറിവിൽ മനസ്സ് പ്രകടമാകുകയാണ്. അതാണ് അനുഭവം എന്ന് പറയുന്നത്, പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമാകുന്ന അതാണ്. പ്രതിബിംബം എന്ന് പറയുന്നതിനും ഇതിനെല്ലാം വ്യാപിക്കുന്നു എന്ന് പറയുന്നതിനും കുറച്ചുകൂടി വ്യക്തമാകുന്ന അതാണ്. അറിവിൽ ഇത് പ്രകടമാകുന്നു. അറിവിൽ പ്രകടമാകുന്നു എന്ന് പറഞ്ഞാൽ അറിവിന്റെ ഏറ്റവും സൂക്ഷ്മമായ നമ്മുടെ അനുഭവം എന്താണ്, ഞാനെന്നുള്ളതാണ്. ഏറ്റവും വ്യക്തമായ അനുഭവം അത് തന്നെ. അപ്പൊ എന്നിൽ ഇത് പ്രകടമാകുകയാണ് മനസ്സ്. വേറെ എവിടെയാ മനസ്സ് വരുന്നത്? എന്നിൽ രൂപരസഗന്ധ രൂപത്തിൽ ഇതിങ്ങനെ പ്രകടമാകുകയാണ്. അതിന് സാങ്കേതികമായ രീതിയിൽ വൃത്തി എന്ന് പറയും. കാരണം അത് ഒരു രൂപത്തിലല്ലേ ഇരിക്കുന്നു. ഇപ്പോ ഒരു അനുഭവം വരുന്നു, അടുത്ത നിമിഷം വേറൊന്നും വരുന്നു, വിഷയങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കുന്നു, ഒരു സ്ഥലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളത്തിലെ ചുഴികളൊക്കെ ഒരേ ജലം, ജലത്തിൽ വാസ്തവത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ജലം എന്ന് പറയുന്ന അതിന്റെ സ്വരൂപത്തിനൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ജലത്തിന്റെ സ്ഥാനത്ത് അറിവിനെ എടുക്കും, പക്ഷെ അവിടെ നിരന്തരം തരംഗങ്ങൾ ചുഴികൾ മാറി മാറി വരുന്നു. അതാണ് ഓരോ അനുഭവങ്ങളും. ആ മാറി മാറി വരുന്ന ചുഴികൾ, അതിനെയാണ് മനസ്സെന്ന് പറയുന്നത്. ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കും. ജലത്തെ അറിവായിട്ട് കൊടുക്കാം. ജലത്തിന് നോക്കുക, ജലമെന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുക, ജലത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ജലം അവിടെ ഏത് ചുഴികളും തിരകളും വന്നാലും ജലം ജലമായി തന്നെ നിൽക്കും. പക്ഷെ തിരകൾ അങ്ങനെയല്ല, അത് മാറി മാറി വരുന്നു, അതിന്റെ ചുഴികൾ മാറി മാറി വരുന്നു. അപ്പൊ ആ മാറി മാറി വരുന്ന ഒരു ഭാഗം, അതാണ് മനസ്സ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മൾ ശബ്ദം ശ്രവിക്കുന്നു. ശബ്ദം ശ്രവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള അറിവ് ശ്രവണത്തിനനുസരിച്ച് പ്രത്യക്ഷപ്പെടും. ഓരോ ശബ്ദവും നമ്മുടെ ഉള്ളിൽ ഓരോ അറിവിനെ ഉണ്ടാക്കുന്നു. ഏത് വിഷയത്തെക്കുറിച്ചാണോ നമ്മൾ ശ്രവിക്കുന്നത്, ആ വിഷയത്തെക്കുറിച്ചുള്ള അറിവിനെ ഉണ്ടാക്കുന്നു. ഈ ഓരോ അറിവും ഇത് മനസ്സാണ്, ഇത് ആ ജലത്തിലെ തരംഗങ്ങളാണ്. വെള്ളത്തിലേക്ക് ഒരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ തരംഗങ്ങൾ ഉണ്ടാകുന്നതുപോലെ നമ്മുടെ ഉള്ളിൽ ബാഹ്യമായ നിമിത്തങ്ങൾ കൊണ്ട് ഓരോ തരംഗങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് അറിവ്. ഇത് മനസ്സാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെവിടെ സംഭവിക്കുന്നു? ആ ജലത്തിൽ, ജലരൂപത്തിലുള്ള അറിവ്. എന്നിൽ എന്ന് പറയാം, എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനാകുന്ന അറിവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് അറിവും മനസ്സും തമ്മിലുള്ള ബന്ധം, ഒന്ന് തന്നെ. പക്ഷേ ആ അറിവിൽ നിൽക്കുന്നു മനസ്സ്. ജലത്തിൽ ചുഴി ഉണ്ടാകുന്നു, വേർതിരിക്കാൻ വയ്യ. നേരത്തെ പറഞ്ഞല്ലോ, അഗ്നിയാണ് പൊള്ളിച്ചത്, പക്ഷേ അവിടെ ജലമാണോ അഗ്നിയാണോ എന്ന് വേർതിരിക്കാൻ വയ്യ. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ജലം പൊള്ളിച്ചതെന്ന് പറയും. വാസ്തവത്തിൽ അറിവിൽ മനസ്സ് പ്രകാശിക്കുന്നു എന്ന് പറയാം. അറിവിൽ വിഷയങ്ങൾ പ്രകാശിക്കുന്നു എന്ന് പറയാം. നമ്മുടെ ശ്രവണേന്ദ്രിയത്തിലൂടെ ഈ ശബ്ദം നമ്മുടെ മനസ്സിൽ, നമ്മുടെ അറിവിൽ നിരന്തരം ഈ മനസ്സിന് വൃത്തികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജലത്തിലേക്ക് കല്ലെടുത്തിടുന്നത് പോലെയാണ് ശബ്ദം നമ്മുടെ അറിവിനെ പ്രചോദിപ്പിക്കുന്നത്. അവിടെ നാനാ തരത്തിലുള്ള തരംഗങ്ങളുണ്ടാകുന്നു, നാനാ തരത്തിലുള്ള അറിവുണ്ടാകുന്നു. അതുകൊണ്ടാണ് ഈ അറിവ് പരമാർത്ഥമല്ലെന്ന് പറയുന്നത്. അവിടെ വാസ്തവത്തിൽ പരമാർത്ഥം എന്താണ്? അത് ജനമല്ല. അവിടെ ഉണ്ടാകുന്ന ഈ തരംഗങ്ങളാണോ പരമാർത്ഥം? അല്ലല്ലോ, അതെല്ലാം നിശ്ചലമാകുന്നതാണ്, അത് അവസാനിക്കുന്നതാണ്. പക്ഷെ അതങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം അതിനെ മനസ്സെന്ന് വിളിക്കും. ആ പ്രവർത്തനം, അതിനാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. ഈ മനസ്സ് വിഷയങ്ങളിലേക്ക് പതിക്കുന്നു എന്ന് പറയുന്നു. മനസ്സ് വിഷയങ്ങളിലേക്ക് പതിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്യന്തികമായി മനസ്സിൽ നിന്ന് വേറിട്ട് വിഷയങ്ങളൊന്നുമില്ല. മനസ്സും വിഷയങ്ങളും എന്ന് പറയുന്നത് എന്താണോ, ഒരു ചുഴിയും മറ്റൊരു ചുഴിയും തമ്മിലുള്ള വ്യത്യാസം പോലെയുള്ളൂ. ഒരു ചുഴിയും മറ്റൊരു ചുഴിയും തമ്മിൽ നമ്മൾ വ്യത്യാസം കണ്ടുപിടിച്ചാൽ അതുപോലെ തന്നെ അത് തമ്മിലുള്ള ബന്ധത്തെയും നമുക്ക് കണ്ടുപിടിക്കാം. ആ വ്യത്യാസം ഉണ്ടെന്ന് പറയാം, പക്ഷെ ബന്ധമുണ്ട്. എന്താണ്? രണ്ടും ഒരിടത്താ സംഭവിക്കുന്നു. അതുപോലെ ഒരറിവിൽ തന്നെയാണ് പലതരത്തിലുള്ള, കുറച്ചുകൂടി വിസ്തരിച്ച് പറഞ്ഞാൽ, ഈ വികാര വിചാരങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ വികാര വിചാരങ്ങളുടെ ഭാവത്തെ നമ്മളെന്ത് പറയും? മനസ്സെന്ന് പറയും. ആ വികാര വിചാരങ്ങൾ നമുക്ക് ആ അറിവിൽ നിന്ന് നമുക്ക് വേർതിരിക്കാൻ പോയി. അതുകൂടെ ചേർത്താണ് നമ്മൾ അറിവെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണ അറിവെന്ന് പറയുന്നത് ഈ അറിവിനെയും മനസ്സിനെയും കൂടെ ചേർത്തിട്ടാണ്. വേർതിരിക്കാൻ കഴിയാത്ത രീതി, ജലത്തെയും ഉഷ്ണത്തെയും വേർതിരിക്കാൻ കഴിയാത്തതുപോലെ, അല്ലെങ്കിൽ ജലത്തെയും അതിന്റെ തന്നെ തരംഗങ്ങളെയും വേർതിരിക്കാൻ കഴിയാത്തതുപോലെ, അതൊന്നാണെങ്കിലും നമ്മൾ വേർതിരിച്ച് ചിലവ് പറയുന്നു. അതാണ് മനസ്സും ഈ അറിവും തമ്മിലുള്ള ബന്ധം. അപ്പൊ വാസ്തവത്തിൽ അറിവിൽ മനസ്സ് നിൽക്കുന്നു. അറിവിന്റെ തന്നെ രൂപാന്തരമായി, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞ പരിണാമമായി, അല്ലെങ്കിൽ അറിവിന്റെ തന്നെ, അദ്വൈതത്തിൽ പറയുന്ന എന്താണോ, അറിവിന്റെ തന്നെ സ്ഫുരണമായി. സ്ഫുരണം എന്ന് പറയുന്നത് അറിവിൽ നിന്ന് തന്നെ വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. എന്നാൽ അതിന് നാനാ രൂപങ്ങളുണ്ട്, വികാര വിചാരങ്ങളാകുന്ന രൂപങ്ങളുണ്ട്. അതുകൊണ്ട് അതിന് അറിവിന്റെ സ്ഫുരണങ്ങളെന്ന് പറയുന്നു. അതിനാണ് മനസ്സെന്ന് പറയുന്നത്. അതിനെ നമ്മൾ ധരിക്കുന്നു. എന്താണത്? വിഷയം അവിടെ വേറെയാണ്, ആ വിഷയത്തിലേക്ക് മനസ്സ് പോകുന്നു, അതിന്റെ പുറകെ അറിവ് പോകുന്നു, അതിനെ അറിയുന്നു എന്ന് പറയുന്നു. ഒരു വിഷയത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കുക. എന്താണ് ഈ അറിവാകുന്ന ജലത്തിൽ ഒരു തരംഗം ഉണ്ടാകുന്നു എന്ന അർത്ഥമാണ്. അതാണ് നമ്മളൊരു വിഷയത്തെ അറിയുന്നു എന്ന് പറയുന്നത്. അറിയുക എന്ന് പറയുന്ന ജോലി നമ്മൾ മനസ്സിന് വിട്ടുകൊടുക്കുക. ഏതുപോലെ ഒരു തരംഗം ഉണ്ടാകുന്നു, അതിനെന്തുകൊണ്ട് അങ്ങനെ ആകാൻ കഴിയുന്നു? ജലം അവിടെ ഉള്ളതുകൊണ്ട്. ജലം ഉള്ളതുകൊണ്ട് തരംഗങ്ങളുണ്ടാകും. പക്ഷെ അവിടെ ആ ജലം വാസ്തവത്തിൽ അതിന്റെ സ്വരൂപം നിസ്തരംഗമാണ്, തരംഗരഹിതമാണ്. ആ തരംഗരഹിതമായ അറിവിനെ അതിനെ നമ്മൾ സങ്കല്പിക്കുന്നില്ല. ജലത്തിൽ ഉഷ്ണത്തെ അറിയുമ്പോൾ ശീതമായ ജലത്തെ നമ്മൾ വിസ്മരിക്കുന്നു. ജലത്തിന്റെ വാസ്തവ സ്വരൂപം ശീതമാണെന്നുള്ള നമ്മൾ മറന്നുപോകുന്നു. എന്നിട്ട് പറയുന്നത് എന്താണോ, അത് ജലത്തിന്റെ ഉഷ്ണമാണെന്ന് ധരിക്കുന്നു. അതുപോലെ ഈ വികാര വിചാരങ്ങളെല്ലാം ആണ് അറിവെന്ന് നമ്മൾ പറയും. ഇപ്പോ ഈ ശബ്ദം നമ്മുടെ ഉള്ളിൽ വരുമ്പോ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അറിവുകളെയാണ് നമ്മൾ അറിവെന്ന് വിളിക്കുന്നത്. എനിക്കറിവുണ്ടായി എന്ന് പറയുന്നു. ഇതല്ല അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ഇവിടെ നമ്മൾ മനസ്സെന്ന് പറയുന്നത്. അതെവിടെയാണോ സംഭവിക്കുന്നത് അതാണ് അറിവ്. അറിവിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ വാസ്തവത്തിൽ നമ്മുടെ മനസ്സിലേക്ക് അറിവ് പ്രതിബിംബിക്കുകയല്ല, നമ്മുടെ മനസ്സിലേക്ക് അറിവ് വ്യാപിക്കുകയല്ല. അങ്ങനെ പറയുന്നത് തെറ്റെന്നുള്ളതല്ല, കുറച്ചുകൂടി വ്യക്തമായാൽ എന്താണ്, നമ്മുടെ അറിവിൽ മനസ്സ് പ്രവർത്തിക്കുക. ജലത്തിൽ തരംഗങ്ങൾ പോലെ, ജലത്തിൽ ഉഷ്ണം പോലെ അറിവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചോദ്യകർത്താവിന് ഈ അറിവ് മനസ്സ് ഇത് രണ്ടും വേർതിരിച്ചറിയാം. അറിവിൽ മനസ്സിന്റെ പ്രവർത്തനം എന്താണ്, മനസ്സിൽ നിന്ന് വേറിട്ട അറിവെന്ന് പറയുന്നത് എങ്ങനെ സ്ഥിതി ചെയ്യുന്നു, അത് തിരിച്ചറിയാം. ആരും തിരിച്ചറിയാറില്ല. അത് ഈ ആത്മവിദ്യയിലൂടെ തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ചോദിക്കുന്നു, ഈ മനസ്സ് എന്താണ് പദ്ധതി ഗച്ഛതി സ്വവിഷയം പ്രതി, ഓരോരോ വിഷയത്തിലേക്ക് ഈ മനസ്സ് പോകുന്നു, ഇതെങ്ങനെയാണ്? വിഷയത്തിലേക്ക് മനസ്സ് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ അറിവിൽ ഓരോ മനോമുദ്രകൾ ഉണ്ടാകും, അതിന് മനോമുദ്ര. എന്താണത്? ഇതായത് രൂപമാണ്, ഇത് രസമാണ്, ഇത് ഇങ്ങനെ അറിവുണ്ടാവുക. അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നല്ല, അത് പൊതുവായ ഒരു കാര്യമായതുകൊണ്ട് അങ്ങനെ പറയുന്നു. ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവ്, മനസ്സാകുന്ന അറിവ്, ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം. അതിന് വേറെ രീതിയിൽ പറഞ്ഞാൽ വിഷയഗ്രഹണം എന്ന് പറയും. വിഷയഗ്രഹണം എങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ഗ്രഹണം എന്ന് പറഞ്ഞാൽ ജ്ഞാനമെന്നാണ് അർത്ഥം, അറിവെന്നാണ് അർത്ഥം. ജ്ഞാനം, അറിവ്, ബോധം ഇതെല്ലാം ഇവിടെ പര്യായ പദങ്ങളാണ്. ജ്ഞാനം, അറിവ്, ബോധം ഇതിൽ എങ്ങനെ മറ്റൊരു ഗ്രഹണം സംഭവിക്കുന്നു, വിഷയഗ്രഹണം സംഭവിക്കുന്നു? അറിവിൽ എങ്ങനെ ഇത് രൂപമാണ്, ഇത് രസമാണ്, ഇത് ഗന്ധമാണ്, ഇങ്ങനെ ഒരു ഗ്രഹണം സംഭവിച്ചു. അതാണ് ഈ മനസ്സിന്റെ വിഷയങ്ങളിലേക്കുള്ള ചാട്ടം എന്നിവിടെ പറയുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ഇവിടെ ഒരു ചെറിയൊരു വാക്യത്തിലൂടെ ചോദിച്ചു. അതിന്റെ താല്പര്യം അതാണ്, വേർതിരിക്കാൻ കഴിയാത്ത ഇതിനെങ്ങനെ വേർതിരിക്കാൻ പറ്റും എന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ ചിജഡഗ്രന്ഥി എന്ന് പറയുന്നത്. ഇത് വേർതിരിക്കാൻ എളുപ്പമുള്ളതല്ല, പരസ്പരം കെട്ടിയിരിക്കുകയാണ്. ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ കെട്ടുക എന്നുള്ളതാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് അവസാനം പറയും എന്താണ്, ഇത് ആരിച്ചിട്ടാണത് സംഭവിക്കുന്നത്? നമുക്ക് തന്നെ അറിയാം ഇത് ആരിച്ചിട്ടല്ല. ഞാൻ കണ്ണു തുറക്കുന്നു, കാണുന്നു. ശബ്ദം എന്റെ ചെവിയിലേക്ക് വരുന്നു, ഞാൻ കേൾക്കുന്നു. എന്റെ ത്വക്ക് ശീതത്തെ ഉഷ്ണത്തെ സ്പർശിക്കുന്നു, ഞാൻ അതിനെ ഗ്രഹിക്കുന്നു. ഇവിടെ ആരാ ഇച്ഛിക്കുന്നത്? ആരും ഇച്ഛിച്ചിട്ടല്ല. ഇതിന്റെ പിന്നിൽ നിന്നെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ആരിച്ഛിച്ചിട്ടാണെന്നുള്ള ചോദ്യത്തിന്റെ താല്പര്യം. ആരെങ്കിലും അവിടെ ഇച്ഛിക്കുന്നുണ്ടോ, ആരെങ്കിലും പ്രേരിപ്പിക്കുന്നുണ്ടോ? ഒന്നുമില്ല. സമാനം പറയും എന്താണോ, ഇതങ്ങനെ സംഭവിക്കുന്നു, അറിവിന്റെ സാന്നിധ്യത്തിൽ സംഭവിക്കുന്നു എന്ന് പറയാം. അറിവിൽ സംഭവിക്കുന്നു, അറിവിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതെല്ലാം മനസ്സ്, അറിവിലെ സംഭവങ്ങളാണിതെല്ലാം. അവള് പറയുന്നു എന്റെ സാന്നിധ്യത്തിൽ ഇതിൽ ഇതിന് പ്രത്യേകിച്ച് ഒരു പ്രേരണയും കൊടുക്കുന്നില്ല. ഇങ്ങനെ അനന്തമായ സംഭവങ്ങൾക്കുള്ള സാധ്യത ഈ മനസ്സിൽ കിടപ്പുണ്ട്, ഈ അറിവിൽ ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം അറിവിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാത്തിനും ചേർത്ത് നമ്മൾ പറയുന്നു മനസ്സ്. അദ്വൈതത്തിൽ പറയും എന്താണോ, ഈ പ്രപഞ്ചമെല്ലാം പ്രപഞ്ചാകമേ മനസ്സാണെന്ന് പറയും. ഇതം സർവം മനോമയം, അത് പൂർണ്ണമായും ശരിയാണ്. അതിനെ വിവേചിച്ചറിയുമ്പോൾ ഈ അറിവും മനസ്സും എന്താണ്, എങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിവേചിച്ചറിയുമ്പോൾ അത് പൂർണ്ണമായും ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും യുക്തിയിലൂടെ. ദൃഷ്ടാന്തമായിട്ടാണ് സ്വപ്ന ദൃഷ്ടാന്തത്തെയും മറ്റും കാണിക്കുന്നത്. അറിവാണ്, അറിവിലാണ് ഈ മനസ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സുഷുപ്തിയെ കാണിക്കുന്നത്. അവിടെ അറിവുണ്ട്, മനസ്സില്ല. അപ്പൊ മനസ്സില്ലാതെ ഈ അറിവിന് നിൽക്കാം, സുഷുപ്തിനെ സംഭവിക്കുന്നു. മനസ്സില്ലാതെ അറിവ് നിൽക്കുന്നു, അറിവില്ലാതെ മനസ്സല്ല, മനസ്സില്ലാതെ അറിവ് നിൽക്കുന്നു സുഷുപ്തി. ഗാഠനിദ്രയിൽ അതിൽ തന്നെ പല തലങ്ങളുണ്ട്. അവിടെ തന്നെ മനസ്സ് അറിവിനെ ആശ്രയിച്ച് നീക്കും, അതിനെ വിട്ടിട്ട് നീക്കും. അപ്പോൾ ഒരാൾ ഉറക്കത്തെ മറ്റൊരാളുടെ ഉറക്കത്തെ പഠിച്ചിട്ട് അയാൾ എന്തെങ്കിലും ഒരു നിഗമനത്തിലെത്തിയെന്നിരിക്കട്ടെ, ഏറ്റവും രസകരമായ കാര്യമാണ്. ഗുരുവന്റെ ഉറക്കത്തെ അവന് മാത്രമേ പഠിക്കാൻ പറ്റൂ, വേറൊരാൾക്കും സാധ്യമല്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ മറ്റൊരാളുടെ ഉറക്കത്തെ പഠിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകരണം ഉപയോഗിച്ച്, ഇന്ന് ഡോക്ടർമാരും മറ്റും ചെയ്യുന്ന പോലെ അവൻ പഠിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ അവിടെ പ്രവർത്തിക്കുന്നത് അവന്റെ മനസ്സായിരിക്കും. അവന് കിട്ടുന്ന ആ പഠനഫലം എന്ന് പറയുന്നത് അവന്റെ മനസ്സായിരിക്കും. കാരണം പഠിക്കുന്നവന്റെ മനസ്സിനെ വിട്ടിട്ട് അവന് പഠിക്കാൻ പറ്റത്തില്ല. വാസ്തവത്തിൽ അവൻ പഠിക്കുന്നത് വേറൊരുവന്റെ ഉറക്കത്തെ അവൻ പഠിക്കുമ്പോൾ തന്റെ ഉണർവിനെ കൂടെ അവൻ പഠിക്കുന്നുണ്ട്, അതവൻ വിസ്മരിക്കുന്നു. തന്റെ ഉണർവ് കൊണ്ട് വേറൊരു ഉറക്കത്തെ പഠിക്കുമ്പോൾ അവന് കിട്ടുന്ന എന്തായിരിക്കും? ഉറക്കത്തിനെ കുറിച്ചുള്ള പാഠമായിരിക്കില്ല, ഉണർവിനെ കുറിച്ചുള്ള പാഠമാണ്. കാണും, കാരണം ഉണർന്നിരുന്ന മനസ്സാണ് പഠിക്കുന്നത്. ഉറക്കത്തെ ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല അല്ലേ. നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ഉണർന്ന നമ്മളെ മനസ്സാണ് പഠിക്കുന്നത്. ഉറങ്ങിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഉറക്കത്തെ ഉണർന്നിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് എന്ത് പഠിത്തമാണ്? ഉണർന്നിരിക്കുമ്പോൾ അവിടെ ഉറക്കമില്ല, ഇല്ലാത്ത ഒന്നിനെ എങ്ങനെ പഠിക്കാൻ പറ്റും? സാധ്യമേ അല്ല. അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചാൽ അവിടെ പഠിക്കുന്നത് ഉണർവായിരിക്കും, മനസ്സായിരിക്കും പഠിക്കുന്നത്. ഉറക്കം നഷ്ടപ്പെട്ട മനസ്സ് ഉറക്കത്തെ കുറിച്ച് പഠിച്ചാൽ അത് ഉറക്കത്തെക്കുറിച്ചുള്ള അപൂർണമായ അറിവായിരിക്കും. കാരണം ഉറക്കത്തിൽ മനസ്സ് പ്രവർത്തിക്കുന്നേ ഇല്ല. അതിന് നമ്മൾ വേറെ ആരുടെത്തും പോയി ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഈ പറഞ്ഞ രൂപരസ ഗന്ധ അനുഭവം അവിടെയില്ല. അത് തന്നെ, മറ്റൊരുവനും അത് പഠിക്കാൻ പറ്റത്തില്ല, വേറൊരു മനസ്സിനും പഠിക്കാൻ പറ്റത്തില്ല. മനസ്സുണ്ടെങ്കിൽ അവിടെ ഉറക്കമില്ല, പിന്നെ എങ്ങനെ അത് പഠിക്കാൻ പറ്റും? രൂപരസഗന്ധ അനുഭവം ഇല്ലാത്തല്ലം. കാരണം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു? രൂപരസഗന്ധ അനുഭവങ്ങളെ പഠിക്കുന്നു, ഉറക്കത്തെ അല്ല. ഉറക്കത്തിലെത്താൻ കഴിയില്ല ഒരിക്കലും, മനസ്സിന് ഉറക്കത്തിലെത്താൻ കഴിയും. അവിടെ അറിവ് മാത്രം പ്രകാശിച്ചുകൊണ്ടിരിക്കും. മനസ്സിനെ ആശ്രയിക്കാതെ ഉറക്കം നിൽക്കുന്നു. ഇത് അനുഭവത്തെ അടിസ്ഥാനമാക്കി ചിന്തിക്കണം, അനുഭവനിഷ്ഠമായി ചിന്തിക്കണം. അപ്പോൾ മനസ്സിലാകും, കാരണം ഉറക്കത്തിൽ പിടിവിട്ടു പോകും. ഉറക്കത്തിൽ ഈ മനസ്സിന്റെ ഒരു അഭ്യാസവും നടക്കുന്നില്ല. അത് കേവല സ്വാനുഭവം മാത്രം, അതിന് വേറെ പ്രമാണങ്ങളൊന്നുമില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ അറിവും മനസ്സും തമ്മിലുള്ള വ്യത്യാസം. ഉറക്കത്തിൽ എന്താണോ ഇല്ലാതിരുന്നത് അതാണ് മനസ്സ്. മനസ്സിന്റെ ഏറ്റവും നല്ല നിർവചനമാണ്, ഉറക്കത്തിൽ ഏതാണോ ഉണ്ടായിരുന്നത് അതാണ് അറിവ്. അതാണ് അറിവിന്റെ ഏറ്റവും നല്ല നിർവചനം. അങ്ങനെയുള്ള മനസ്സ്, ആ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു, അതാണ് ചോദ്യം. ഞാൻ ഇത്ര വിശദീകരിച്ചത്, മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആദ്യം മനസ്സെന്താണെന്നറിയണം. അല്ലാതെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചിട്ട് എന്താ കാര്യം? ആ മനസ്സ് ആരുടെ സാന്നിധ്യത്തിലാണ് പ്രവർത്തിക്കുന്നത് അയാളെ അറിയാനാണ് ചോദ്യം. അത് സമാധാനമായിട്ട് പറയും, അത് അറിവിന്റെ സാന്നിധ്യത്തിലാണ്, മനസ്സിന്റെ മനസ്സാണ്. തരംഗങ്ങളുടെ ജലമാണ് എന്ന് പറയുന്നു. മനസ്സിന്റെ മനസ്സ്, ശ്രോത്രത്തിന്റെ ശ്രോത്രം എന്നെല്ലാം പറയുന്നു. ഇനി ഭാഷകാരനിവിടെ പറയുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള ചില സാങ്കേതികമായ കാര്യങ്ങളാണ്. കേലേഷിതം മനഃപദ്ധതി, ഇതാണ് ചോദ്യം. ആ ചോദ്യത്തെ തന്നെ ഒന്ന് പരിശോധിക്കുകയാണ്. ശരിയായ അർത്ഥത്തിലെത്തണമെന്ന് ഭാഷയിലൂടെയാണ് ആശയത്തെ ഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഭാഷയെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു. ഭാഷയെ നിരാകരിച്ചിട്ട് ആശയത്തെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഈ ചോദ്യത്തിന്റെ താല്പര്യം എന്താണ്? അതാദ്യം ചോദ്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്നാൽ ചോദ്യം മനസ്സിലായാലല്ലേ ഉത്തരം മനസ്സിലാവും. ഇവിടെ ഒരു ചോദ്യമുണ്ട്, എന്താണ് ആ ചോദ്യം ഒന്ന് ആദ്യം മനസ്സിലാക്കാം. എന്തെങ്കിലും കർമ്മത്തിന്റെ ഫലം ഉണ്ടാവും, കർമ്മം ചെയ്യുമ്പോൾ വ്യക്തിക്കറിയാം ഇതിന് ഇന്ന ഫലമുണ്ടാകുമെന്ന്. അപ്പോൾ നിഷ്കാമകർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വിശദമാക്കാം. ഇതിന്റെ ഫലം നമ്മൾ ഇതിന്റെ